നമസ്കാരം, മെയ്ഡ് ഇൻ ഡിസിയിലേക്ക് സ്വാഗതം. മലയാള കഥയിൽ വ്യത്യാസം കൊണ്ട് ശ്രദ്ധേയനായ കഥാകൃത്തും നോവലിസ്റ്റുമാണ് ജി ആർ ഇന്ദുഗോപൻ. കഥ പറച്ചിലിൻ്റെ വ്യത്യാസം കണ്ടെത്തുന്ന കഥാപാത്രങ്ങളുടെ അപൂർവത, ആഖ്യാനത്തിൽ കണ്ടെത്തുന്ന പൊതുവഴികൾ എന്നിവയാണ് ആ വ്യത്യാസങ്ങൾ. പ്രത്യക്ഷത്തിൽ ജനപ്രിയ ആഖ്യാനങ്ങളുടെയും കുറ്റാന്വേഷണ നോവലുകളുടെയും ഘടന ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വിഷമപദപ്രശ്നങ്ങൾ എഴുതാനാണ് ഇന്ദുഗോപന്റെ പേന എന്നും ശ്രമിച്ചിട്ടുള്ളത്. ആ പേനയുടെ മഷിത്തണ്ട് ജലസ്പർശമുള്ള സ്വന്തം ജീവിതം എഴുതുമ്പോഴും ക്ഷണനേരം കൊണ്ട് യാഥാർത്ഥ്യത്തെ കൈവിട്ട് സ്വപ്നങ്ങളുടെയും കൽപ്പനകളുടെയും ലോകത്തേക്ക് ഉയരാൻ തിടുക്കപ്പെടുന്ന ഒരു നിഷ്കളങ്ക മനസ്സാണ്. ആ കുഞ്ഞു മനസ്സിനോടാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ഞാനിത് ഇന്റർവ്യൂക്ക് വേണ്ടി ചുമ്മാ പറഞ്ഞതല്ല. ഒരു കുട്ടിക്കൗതുകമില്ലാതെ കള്ളന്റെ ആത്മകഥ, കഞ്ചാവ് കടത്തുകാരന്റെ ജീവിതം, അമ്മണിപ്പിള്ള കൊലക്കേസ്, അങ്ങനെ നിരവധി ഇതുപോലെ കൗതുകമുള്ള പ്രമേയങ്ങൾ എങ്ങനെ കണ്ടെത്തുന്നു?
പ്രമേയങ്ങൾ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞൊരു വലിയ വലിയ വെല്ലുവിളിയാണ്. നമ്മൾ പ്രമേയം പല പ്രമേയങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് വരും. പക്ഷേ ഈ പ്രമേയം നിലനിൽക്കുന്നതാണോ എന്ന് നമ്മളടുത്ത് തന്നെ ചോദിക്കുന്നൊരു ഒരു ചോദ്യമാണ്. അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രമേയത്തിൻ്റെ പുതുമ അത് പുതുമ എന്നുള്ളതിന് അപ്പുറത്തേക്ക് നിലനിൽക്കുക മീൻസ് അതിനൊരു സ്റ്റാൻഡിങ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മളത് വിവിധ കഥാപാത്രങ്ങൾ തമ്മിലുള്ള അഭിപ്രായ അവർ തമ്മിലുള്ള ആശയവിനിമയം, ആശയവിനിമയത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന ആശയ സംഘർഷങ്ങൾ, ഇതെല്ലാം നിലനിൽക്കെ തന്നെ അതിൻ്റെ ഒരു സൗന്ദര്യാത്മകത, ഇതെല്ലാം കൊണ്ടും ആ കഥ പ്രേക്ഷക അല്ലെ വായനക്കാരൻ്റെ മനസ്സിലേക്ക് തങ്ങി നിൽക്കുന്നതാണോ എന്നൊരു കഥാകൃത്ത് പ്രാഥമികമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് നമ്മൾ പല കഥകൾ സെലക്ട് ചെയ്ത് പല നാളുകൾ കഴിഞ്ഞതിന് ശേഷം വിട്ടുപോയി എങ്കിലും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നു, നമ്മുടെ ഉള്ളിൽ അതിൻ്റെ സംഘർഷം വളരുന്നു, അതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ കണക്കുള്ള ഒരു സർഗപരമായ സൗന്ദര്യാത്മകത നിലനിൽക്കുന്നുവെന്നും അതിനൊരു വളർച്ചയുണ്ടെന്നും തോന്നുന്ന സ്ഥലത്താണ് നമ്മൾ ഒരു കഥാതന്തുവിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് വിവിധങ്ങളായ വായനക്കാരുടെ ഉള്ളിൽ ഒരു അതിനൊരു ജീവൻ വയ്ക്കുകയും അവരുള്ളിൽ അത് ഗർഭം ധരിച്ച് വളർന്ന് തിടം വയ്ക്കുകയും ചെയ്യേണ്ടതായ ആവശ്യകതയുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രമേയം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സാമാന്യഗതിയിൽ ചെയ്യുക. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കഥകളിലൊക്കെ വന്നിട്ട് അതിന് എല്ലാ സമയത്തും നമുക്ക് കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല. അത്തരത്തിൽ നിന്ന് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ജീവിതം നയിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ടാവും. ചിലപ്പോൾ അവരുടെ ജീവിതം നമ്മൾ എടുക്കുന്നുണ്ട്, ചിലപ്പം അവരുടെ ജീവിതം നമ്മൾ എടുക്കുന്നതിനേക്കാൾ വലിയ ജീവിതമാണ് അവരുടെ അടുത്ത് ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ അവരെ ചിലപ്പോൾ അത് കേട്ടെടുത്തായി മാറാം, അല്ലെങ്കിൽ പിന്നീട് ചിലപ്പം അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ചെറുകഥയായി മാറാം ഒക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു നമ്മുടെ ഒപ്പം നമ്മുടെ ജീവിക്കുന്ന വിവിധങ്ങളും വ്യത്യസ്തരുമായ മനുഷ്യരുമായിട്ടുള്ള വലിയൊരു ഇൻട്രാക്ഷനുണ്ട്. ഇതൊരു നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള ഒരു മുറിക്കത്ത് മാത്രം ഇരുന്നുള്ളൊരു സാഹിത്യം എടുത്ത് അതൊന്നും എനിക്ക് യോജിപ്പില്ല. ഞാൻ നമ്മളനുഭവിക്കുന്നു, നമ്മൾ ഇറങ്ങി നടക്കുന്നു, പല വിവിധങ്ങളായ മനുഷ്യരെ കാണുന്നു, അവരിൽ നിന്ന് നമ്മൾ കഥാപാത്രങ്ങൾ കണ്ടെടുക്കും, ചിലപ്പോൾ അവരുടെ ജീവിതം എഴുതുന്നു.
ഒരു സ്ഥലത്ത് പോയാൽ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അവിടുത്തെ മണം, രുചി, അവിടുത്തെ കഥകൾ, സ്ഥലരാശി, അവിടെ ജീവിക്കുന്ന കഥാപാത്രങ്ങൾ, ആ നാട്ടിൽ പണ്ട് നടന്നതും ഇപ്പോൾ നടക്കുന്നതുമായ കഥകൾ, ഇതെല്ലാം മനസ്സിലാക്കാറുണ്ടല്ലോ. എങ്ങനെയാണ് കഥ കണ്ടെത്തുന്നത്?
അല്ല, കഥ കണ്ടെത്തുന്നതിൻ്റെ അടിസ്ഥാനം നമ്മൾ പറഞ്ഞു. ഇപ്പം ഞാൻ പറയാം, നമ്മളിപ്പം വന്ന പടിഞ്ഞാറേക്കുള്ള ചോരക്കാലം എന്ന് പറഞ്ഞൊരു കഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ട് ഒരു 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 ബോട്ട് വാങ്ങാനായി വിൽക്കാനായി ഉള്ള സ്ത്രീയും ഒരു ബോട്ട് വാങ്ങിക്കാനായ ഒരു രണ്ട് മധ്യവയസ്കരായ മനുഷ്യർ തമ്മിലുള്ള ഒരാൾ പുരുഷനും ഒരാൾ സ്ത്രീയും അവർ തമ്മിലുള്ള നിഷ്കളങ്കമായ ഒരു ആഖ്യാനമാണ്. പക്ഷേ ഈ ഇവരുടെ നിഷ്കളങ്കമായ ഒരു ആഖ്യാനത്തിൻ്റെ ഇടയിലേക്ക് ഈ സ്ത്രീയുടെ 18 വയസ്സുകാരനായ ഒരു മകൻ, അവന് ഈ പറയുന്ന കണക്കുള്ള ഒരു എക്സ്ട്രാ എനർജിയൊക്കെ ഉള്ള ഒരു പയ്യനാണ്. അവന് ഈ പറയുന്ന കണക്കുള്ള വളരെ കായികപരമായ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള അത്തരത്തിലുള്ള ആൾക്കാരുമായി ബന്ധവുമൊക്കെ ഉള്ളൊരുത്തനാണ്. അപ്പോൾ അയാൾ ആ പയ്യൻ ഈ ഇവരിലുള്ള നിഷ്കളങ്കമായ ഇൻട്രാക്ഷൻ്റെ ഇടയിൽ കയറി നിൽക്കുക, അവൻ അതിനെ വേറൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കുകയും അത് ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷായി നിർബന്ധിതമായി മുമ്പോട്ട് പോകുന്നൊരവസ്ഥയിൽ ഈ പയ്യൻ്റെ മരണം ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരു പ്രശ്നം ഇവരുടെ ഇതിലേക്ക് വരുന്നതാണെന്ന് ആ അതിൻ്റെ അത്തുള്ളൊരു കഥ. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥ നമ്മൾ സ്വീകരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അന്തർധാരയായി വരുന്ന ഈ ഭൂമിക ഒരു വലിയ ഇതാണ്. അപ്പോൾ അത് ഈ പറയുന്ന പോലുള്ള പടിഞ്ഞാറേ കൊല്ലം മുതൽ ഇരവിപുരം കടപ്പുറം വരെയുള്ള കൊല്ലത്തിൻ്റെ തീരപ്രദേശത്ത് കേരളത്തിലെ ഏറ്റവും അധികം മീൻ ഉണ്ടാവുന്ന പ്രധാന പ്രദേശങ്ങളിലൊന്നായ ഈ പ്രദേശത്തിൻ്റെ അകത്ത് ഉള്ള ഈ മീനെന്ന് പറയുന്നത് മൊത്തം ഈ ജടങ്ങളാണല്ലോ. അതിൻ്റെ ഇടയിൽ നിന്നുള്ള മീനുകളുടെ ഇടയിൽ നിന്നുള്ള ഉള്ള ഒരു ഒരു ഇൻട്രാക്ഷനായിട്ടാണ് ഇതിനെ അപ്പം ആ ബാക്ക്ഗ്രൗണ്ടിന് ഒരു ഇമ്പോർട്ടൻസ് അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളൊരു ഒരു ഒരു കടൽ വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ഒരു 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 സ്വീകരിക്കുന്നത്. അതിൽ പലപ്പോഴും കുറച്ചൊക്കെ ബോധപൂർവമാണെങ്കിലും അത് വളരെ നൈസർഗികമായിരിക്കണം ഈ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്വീകരിക്കുന്നത്.
പടിഞ്ഞാറേക്കൊല്ലം ചോരക്കാലം എന്ന കഥയുടെ പിറവി എങ്ങനെയായിരുന്നു?
പടിഞ്ഞാറേക്കൊല്ലം ചോരക്കാലത്തിൻ്റെ പിറവി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് വർഗീയ ലഹളകളെ വളരെ അടുത്തു നിന്ന് കണ്ട എൻ്റെ ബാല്യത്തിലാണെങ്കിൽ പോലും നമ്മളത് ഇൻവോൾവ് അല്ലെങ്കിൽ പോലും അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മളെയും കൂടെ ബാധിച്ച ഒരു 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 കാലത്ത് നിന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു സംഘർഷത്തിൻ്റെ ഒരു ബാക്കിംഗ് വളരെ, പക്ഷേ ആ വർഗീയ ഇതിൻ്റെ ഒരു 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 ഇഷ്ടമില്ലായ്മ ഉണ്ടല്ലോ നമുക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വായിക്കുക, അതൊന്നും ഇല്ലാതെ അതൊക്കെ ഒരു ചെറിയ കഷ്ണമായി മാത്രം ഈ കഥയിലേക്ക് വരുന്നുള്ളൂ. ഇതൊരു രണ്ട് മധ്യവയസ്കർ തമ്മിലുള്ള പ്രണയം എന്നുള്ളൊരു ലെവലിൽ വരുന്നതിൻ്റെ ഇടയിൽ ഈ മകന് സംഭവിക്കുന്ന ഈ ഒരു ദുര്യോഗത്തിൽ നിന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് പോകുന്നതിൻ്റെ ഒരു കഥയാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പയ്യൻ്റെ ഈ ജീവിതം ഇതിനോടുകൂടിയിട്ടുള്ള ഇവരുടെ നിഷ്കളങ്കത കൂടുതൽ പ്രതിഫലിക്കുകയാണ്. അല്ലാതെ ഇവരുടെ ഒരു ശത്രുവളയങ്ങളിലേക്ക് പോവുകയല്ല. അപ്പം സ്നേഹം കൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ ഇത്തരം സാധനങ്ങളെയൊക്കെ നമുക്കൊന്ന് കൂട്ടിയോജിപ്പിക്കാനായിട്ട് പറ്റുന്ന എലിമെൻസ് ഉണ്ട്. അപ്പം അതായിരുന്നു അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം മനസ്സിൽ കിടന്ന്. പിന്നീട് തിരുവനന്തപുരത്ത് കിടന്ന വളരെ പ്രമാദമായ ഒരു കൊലപാതകത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണത്തെ ഈ സ്ഥലരാശിയിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയായിരുന്നു അത് ചെയ്തത്. അതെ 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 കൊണ്ടുവന്നത് അതെ അതെ.
ജീവിത പരിസരത്തിൽ നിന്ന് കഥ കണ്ടെത്തുമ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് ഫിക്ഷൻ്റെ അളവ് എത്രത്തോളം കടന്നു വരുന്നു? അതുപോലെ നേരെ തിരിച്ച്
അത് നല്ല ഒരു ആണ്. ഒന്ന് യാഥാർത്ഥ്യവും ഈ ഫിക്ഷനും എന്നുള്ള ഒരു അതിർവരമ്പ് എന്ന് പറയുന്നത് അത് വളരെ നേർത്തൊന്നാണ്. അത് വളരെ നേർത്ത കാര്യം വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് യാഥാർത്ഥ്യമാണെന്ന് ഒന്ന് തോന്നലിലേക്ക് അവൻ അയാൾ കുറേ വായിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ സ്ഥലരാശിയും ഇതെല്ലാം വെച്ചിട്ട് ഞാൻ കൂടി ഭാഗവാക്കാവുന്ന ഒരു ലോകത്തേക്ക് ഞാൻ കടക്കുന്നു എന്ന് തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ലിറ്ററേച്ചറിൻ്റെ പാർട്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരം ഒരുപാട് ജനറൽ എഴുതുന്ന ആൾക്കാരുള്ളതിൽ ഇത്തരത്തിൽ അവരെ ഇതിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുവന്ന് ലയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു അത് ആ പ്രോസസ്സ് ഒട്ടും എളുപ്പമായൊരു സംഗതിയല്ല. അത് ഇതിൻ്റെ ഒരു ഭാഷയിലും ഇതിലുമൊക്കെ വളരെ നമ്മൾ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. വളരെ ഭാഷയെന്ന് പറയുന്നത് വളരെ ലളിതമായിരിക്കും. ലളിതം എന്ന് വെച്ചാൽ വളരെ അത്രയും ലളിതമായ ഭാഷയിലേക്ക് എത്തുക എന്ന് പറയുന്നത് പല തവണത്തെ റീറൈറ്റിംഗ് വേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ലയിപ്പിച്ചെടുക്കുന്നത് ആ ഭൂമികയിലേക്ക് നമ്മൾ ലയിപ്പിച്ചെടുക്കും. കഥാ പരിസരം, കഥാപാത്രങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന തരത്തിലേക്കൊരു ലിറ്ററേച്ചറാണ് ഞാൻ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇത്. അപ്പം ഒരു വരി പോലും അല്ല വരിയോ ഒരു വാക്ക് പോലും ഒരാൾക്ക് ഏത് തരത്തിലുള്ള ഒരു മനുഷ്യർക്ക് മനസ്സിലാകാതെ വരരുത് എന്ന തരത്തിലുള്ള ഒരു ഭാഷയുടെ ആർട്ട് മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്തുള്ള എഴുത്താണ് ഇപ്പോൾ അത്.
വിചിത്രമായ പ്രമേയങ്ങൾ എഴുത്തുകാരനെ തേടി വരുന്നോ അതോ സംഭവങ്ങളെ തേടി എഴുത്തുകാരൻ പോകുന്നോ, എങ്ങനെയാണ് സാധാരണ?
അല്ല, നമ്മളത് രണ്ടിൻ്റെയാണ്. വിചിത്രമായ സംഭവങ്ങൾ നമ്മളെ തേടി വരില്ല. നമ്മൾ സംഭവങ്ങളെ അന്വേഷിച്ച് എപ്പോഴും അങ്ങോട്ട് പോകാനും പറ്റില്ല. ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഇതാണ് നടക്കുന്നത്. നമ്മൾ സദാ കഥയെക്കുറിച്ച് ജാഗരൂകരായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അടിമുടി ഒരു റൈറ്ററാണെന്ന് നമ്മൾ സദാ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു എക്സസൈസ് ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ കാണുന്ന ഓരോ മനുഷ്യരും ഓരോ മനുഷ്യരുടെ മുഖഭാവവും ഓരോ മനുഷ്യരുടെ ജീവിത രീതികളും അവരെടുക്കുന്ന തൊഴിൽ ഇങ്ങനെ വിചിത്രങ്ങളായ മട്ടുണ്ട്. ആ മട്ടിൽ തന്നെ നമ്മളതിനെ കാണണം. ഇതിലെവിടെ നിന്നോ നമുക്ക് വേണ്ട കഥാപാത്രങ്ങളോ കഥാതന്തുവോ നമുക്ക് ലഭിക്കാം. നമുക്ക് പിന്നീട് അയാളിലേക്ക് തന്നെ പോയി മടങ്ങിപ്പോയി അല്ലെങ്കിൽ അത്തരക്കാരിലേക്ക് ഒന്ന് മടങ്ങിപ്പോയി കൂടുതൽ കഥാപരിസരങ്ങളെ അവർ മനസ്സിലാക്കി എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സുണ്ട് ഇത്. ഇതിൻ്റെ എല്ലാം അവസാനം കഴിഞ്ഞുള്ള കൾമിനേഷനിലാണ് നമ്മൾ ഈ റൈറ്റ് ചെയ്യാൻ എഴുതാനിരിക്കുന്നൊരു ഒരു ഘടകം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഭാഷയെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ പഴയ മട്ടിൽ പഴയ കാലത്തെ പോലെ നമുക്ക് പെട്ടെന്ന് പോയി ഒരു കഥ എഴുതാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഞാനൊരു ദീർഘമായ സമയമെടുത്തിട്ടാണ് ഒരു ഓരോ കഥകൾ എഴുതുന്നത്. അത് ചില കഥകൾ നീളം കൂടിയ കഥകൾ ആവുന്നതും അതിനൊരു എങ്കിൽ പോലും ആ കഥകൾ വായനക്കാർ നേരത്തെയുള്ള കഥകളെക്കാൾ ഇമ്പത്തോടെ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ ഒരു പ്രോത്സാഹനമായിട്ട് തോന്നുന്നത്.
രാഷ്ട്രീയത്തെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടായിരുന്നല്ലോ ഭാഷാഭോഷി നടത്തിയ സംവാദത്തിൽ സംസാരിച്ചത്. ഇന്ദുവേട്ടനെ പോലെ ഒരാൾക്ക് ജീവിതാവസ്ഥയുടെ വൈപരീത്യങ്ങളെ നിരാകരിക്കാനാവുമോ?
ഒരിക്കലും ഇല്ല. രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു കാലത്തും നമുക്കതിൻ്റെ നമ്മളതിൻ്റെ ഒരു സൂക്ഷ്മ രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് നമ്മുടെ കഥകളും നമ്മുടെ ജീവിതവും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പം ഞാനിത് മുൻകൂട്ടി എഴുതിയ ഈ പറയുന്ന കണക്കുള്ള നേരത്തെ എഴുതിയ ഇപ്പം ചട്ടമ്പി സദ്യ അല്ലെങ്കിൽ ഈ എലിവാണം എന്ന് പറഞ്ഞ കഥകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്തരം രാഷ്ട്രീയം തന്നെ ഇതായിരുന്നു. ഒന്ന് ഇപ്പം രാഷ്ട്രീയം, സൂക്ഷ്മ രാഷ്ട്രീയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം എനിക്കൊരു ഒരു ഉപരിവർഗ ഒരാളിൻ്റെ കഥ എനിക്ക് എഴുതിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ പരിസരം അതല്ല. എനിക്ക് എൻ്റെ കൈവഴക്കം എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ എഴുതുന്ന ലിറ്ററേച്ചർ അല്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കൈവഴക്കം എന്ന് പറയുന്നത് തികച്ചതിൻ്റെ എൻ്റെ ബാല്യമോ മറ്റ് സാധനങ്ങളോ എല്ലാം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാന വർഗത്തിലുള്ള മനുഷ്യരിൽ നിന്ന് മാത്രം കഥ കണ്ടെടുക്കാൻ പ്രാപ്തമായ തരത്തിലുള്ള ട്രെയിനിങ്ങാണ് എനിക്ക് എൻ്റെ ഇത് കിട്ടിയിരിക്കുന്നത്. അതിനെയാണ് ഞാൻ പരിപോഷിപ്പിക്കുന്നത്. എൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കഥകളിലും നമ്മൾ നോക്കുന്ന ഒരു മീൻപിടുത്തക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ കഥകളാണ് ഇപ്പം ഇത് കിടക്കുന്നത്. അവരെന്നും ഈ പറയുന്നതൊക്കെയുള്ള ഒരു മധ്യവർഗ ഇതോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇത് കഴിഞ്ഞതിന് ശേഷം അവർ അടുത്ത പടിയിൽ എങ്ങനെ അടുത്ത കാറ് വാങ്ങിക്കുന്നത് എങ്ങനെ ഇത് ചെയ്യാം എന്ന് പറയുന്ന തരത്തിലുള്ള ആൾക്കാരോ അല്ല. അപ്പം അത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ഈ ആണ് ഇതിൻ്റെ തുടർന്ന്. അപ്പം അവർ സാമാന്യഗതിയിലുള്ള സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ വരുന്നത് അതിൻ്റെ നിഷ്കളങ്കത ഉണ്ടെങ്കിൽ മാത്രമേ ലിറ്ററേച്ചർ കുറച്ചും കൂടെ നിൽക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ എൻ്റെ കൈവഴക്കം അതാ.
കൊല്ലം ജില്ലയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരു നോവലുണ്ട്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിനെതിരായ ആ സമരം. ആ നോവൽ പറഞ്ഞതെല്ലാം പിന്നീട് യാഥാർത്ഥ്യമായി എന്ന് എല്ലാവർക്കും മനസ്സിലായി. കാലത്തിനു മുൻപേ നടക്കുന്നവരാണ് എഴുത്തുകാർ എന്ന് പറയുന്നത് ശരിവെക്കും പോലെ. എന്തായിരിക്കും ആ സമരത്തിൻ്റെ ഭാവി?
അല്ല, ആ സമരത്തിൻ്റെ കരിമണൽ എനിക്ക് വളരെ വേദനാജനകമായ ഒരു സംഗതിയാണ്. കാരണം ഞാൻ 10-20 വർഷം മുമ്പ് അത് എഴുതാൻ പോയപ്പോൾ ഉള്ള ഒരു ആലപ്പാടല്ല ഇപ്പോൾ ഉള്ളത്. അതിനു മുമ്പുള്ള 20 വർഷം മുമ്പുള്ള ആലപ്പാടല്ലായിരുന്നു ഞാൻ അന്ന് ഇന്ന് കണ്ട ഇത്. ഇപ്പോൾ എത്രയോ സ്ഥലങ്ങൾ അത് രണ്ട് കടലും കായലും ചേരുകയും ഈ ശ്മശാന ഭൂമി പോലെ മനുഷ്യർ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഉള്ള പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇറക്കി വിടപ്പെടുക എന്ന് വെച്ചാൽ നിവൃത്തിയില്ലാതെ ഇറക്കി വിടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തുന്നു. ഭൂമി ഈ കായലും കടലും തമ്മിലുള്ള അതിര് വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നമ്മൾ കാണെ നമ്മൾ ഇടുങ്ങി നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങനെ ഉള്ള ഒരു വരുന്ന ഈ ഭരണകൂടത്തിൻ്റെ ഒരു വല്ലാത്ത ഇതുണ്ട്. പണം ഇത് ഈ മണ്ണ് വാരി ഇവർക്ക് വിൽക്കുക വിറ്റ് ഇത് ചെയ്യുക. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള ഒരു ഒരു അപ്പോൾ എവിടെ അന്ന് ഇതിൻ്റെ അടുത്ത് കൃത്യമായിട്ട് എവിടെ ഒരു കടലാക്രമണം ഭീകരമായിട്ടുണ്ടായാലും ആദ്യം കേരളത്തിൽ നശിക്കുന്ന സ്ഥലം ആലപ്പാടായിരിക്കും എന്നുള്ളത് അന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അന്ന് ഈ സെസ്സിലെ സയൻറ്റിസ്റ്റുകളും എല്ലാം കൃത്യമാണ്. ഞാൻ എൻ്റെ പഠനം നടത്തിയ സമയത്തുണ്ടായിരുന്നു. അന്ന് നമ്മളിത് എഴുതിയപ്പോൾ നമ്മൾ അറിയുന്നില്ല സുനാമി എന്ന് പറയുന്നതൊക്കെ ഒരു എലിമെൻ്റ്. പക്ഷേ ഈ നോവൽ എഴുതിയതിൻ്റെ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഇത് ഒരു കടലാക്രമണം വരുന്ന ഈ കായലും കടലും കൂടെ ഒരു ഭാഗം ഒന്നിക്കുന്നു. അടുത്ത വർഷം ഇത് എഴുതിയതിന് ശേഷം ഈ സുനാമി എന്ന് പറഞ്ഞൊരു എലിമെൻ്റ് ഈ ഇത് വരുന്നു, ഒരു സംഭവം സംഭവിക്കുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ 100-ലേറെ ആൾക്കാർ മരിച്ചത് ഒരു ഇത് എന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പോലും അത് മനസ്സിലാക്കാനായിട്ടോ ചെയ്യാനായിട്ടോ പറ്റില്ല. ലാഭക്കൊതി എന്ന് പറയുന്നത് ഒരു ആഗോള ഗൂഢാലോചനയാണ്. അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ടൊരു ഗവൺമെൻറ്റിനോ സർക്കാരിനോ ഒന്നും എളുപ്പം പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവരെ കൃത്യമായി പുനരധിവസിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ കൊണ്ടുപോകുന്ന പണത്തിൻ്റെ ഒരു പങ്ക് വഹിച്ചിട്ടുമുണ്ട്. അതിന് നിർവഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വലിയ വേദന ആ നോവലിൻ്റെ രചനയുമായിട്ടും തുടർന്നും എനിക്ക് എല്ലാം ഉണ്ടായിട്ടുണ്ട്.
ഒരു ഇടക്കാലം കൊണ്ട് മുറിഞ്ഞുപോയ ക്രൈം നോറ്റിങ്ങിൻ്റെ ഇനിയുള്ള സാധ്യത എന്താണ്?
അല്ല, ക്രൈം റൈറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഒരു ഇപ്പം നമ്മൾ ചെറിയൊരു കേരളം പോലെ സ്ഥലത്ത് പോലും ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ നമ്മൾ വളരെ ഒരു കോളത്തിലോ രണ്ട് കോളത്തിലോ ഉള്ള നിസ്സാരമായി കളയുന്ന സാധനം. അതിലേക്കൊക്കെ എത്തുന്ന ഒരു കൊലപാതകം എന്ന അല്ലെങ്കിൽ അതിലേക്കൊക്കെ എത്തുന്ന കാരണങ്ങൾ അതിലേക്ക് എത്തുന്നതിനകത്തൊക്കെ ഒരുപാട് ജീവിതമുണ്ട്, ഒരുപാട് ജീവിതം. അപ്പോൾ ക്രൈം റൈറ്റിംഗ് എന്ന് പറയുന്ന പോലെ നമ്മുടെ വിദേശ ക്രൈം റൈറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ പോലുള്ള ക്രൈം റൈറ്റിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ക്രൈമിൻ്റെ അകത്തൊരു ലൈഫുണ്ട്, നമ്മുടെ ഒരു ഒരു വലിയ ലൈഫുണ്ട്. അത് ക്രൈമിലേക്ക് എത്തപ്പെടുന്ന സംഘർഷങ്ങളും ഇതെന്ന് പറഞ്ഞാൽ ചെറുതും ചില്ലറയല്ല. എല്ലാ തവണയും ഈ ക്രൈം ചെയ്യുന്ന ആളാണ് മാനസിക എപ്പോഴും കുറ്റവാളി എന്നുള്ളൊരു ഒരു വിചാരവും എനിക്കില്ല. അത് അവരുടെ അവരുടെ ഈ പറയുന്ന കണക്കുള്ള നിഷ്കളങ്കതകൾ കൊണ്ടും ഈ നിയമസ്ഥാനങ്ങൾക്ക് അപ്പുറത്തേക്ക് സത്യം അല്ലെങ്കിൽ എൻ്റെ ആക്റ്റാണ് ഞാൻ ചെയ്യുന്ന കർമ്മമാണ് വലുത് എന്നൊക്കെയുള്ള പല പല കാരണങ്ങളുകൊണ്ട് സംഭവിക്കുന്ന ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഇത് പെട്ടുപോകുന്ന ഇതിൻ്റെ അകത്ത് ഇരയായി പോകുന്ന മനുഷ്യർക്കും ഉണ്ട്. അതിൻ്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സംഘർഷങ്ങളുണ്ട്. അപ്പം ആ മട്ടിലേക്ക് ക്രൈം റൈറ്റിങ്ങിനെ കൊണ്ടുവരാനുള്ള ഒരു ജീവിത പരിസരം, വിദേശ ക്രൈം റൈറ്റിങ്ങിൻ്റെ അല്ലാതെ തരത്തിലുള്ള ഒരു ജീവിതം, അടിസ്ഥാന ജീവിത പരിസരത്തിൽ നിന്ന് ക്രൈം റൈറ്റിങ്ങിനെ എടുത്ത് ഉയർത്താവുന്ന ഒരു പരിസരം നമുക്കുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളൊരു ഒരു വാദഗതിക്കാരനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രഭാകരൻ സീരീസ് എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ് പ്രഭാകരൻ സീരീസിന് ഒരു ട്രലജിയായിട്ട് ഒരു മൂന്ന് പുസ്തകം വെച്ചിട്ടുള്ള കുറേ പുസ്തകങ്ങൾ ഇറക്കണം എന്ന് വെച്ചിട്ടാണ് ആദ്യ പങ്ക് എഴുതിയത്. പക്ഷേ ഞാൻ അതിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. മാത്രമല്ല അത് വളരെ കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹവും എനിക്ക് എൻ്റെ അടുത്തുണ്ട്.
ജീവിതത്തിൻ്റെ എല്ലായിടത്തും ജലം വന്ന് തൊടുന്നതാണല്ലോ വാട്ടർ ബോഡീസ് എന്ന ആത്മകഥ. പ്രപഞ്ചത്തിലെ എല്ലാത്തിനെക്കുറിച്ചും, പ്രാണികൾ, ജന്തുക്കൾ, ജീവികൾ, മത്സ്യങ്ങൾ, പക്ഷികൾ, അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും അഗാധമായ ജ്ഞാനവുമുണ്ട്. ഈ അറിവിനെ ഒരു നോവൽ രൂപത്തിലാക്കാൻ താല്പര്യമുണ്ടോ?
ഒന്ന്, ഈ വാട്ടർ ബോഡി എന്ന് പറഞ്ഞാൽ ആത്മകഥ, അടുത്ത ജലം മാത്രം സ്പർശിക്കുന്ന ഒരു ആത്മകഥയാണ്. ജലം ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ഒരു 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 ഒന്നിനും ഒരു അടിസ്ഥാനമില്ല, ജീവൻ അടിസ്ഥാനമില്ല എന്ന് പറയുന്നവൻ്റെ ഒരു. അപ്പം എൻ്റെ ലൈഫിൽ ഈ വെള്ളവും വെള്ളത്തിൻ്റെ പരിസരത്തും ആയ ജീവിതമായിരുന്നു എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു ഇത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ അകത്ത് ജലജീവികളാണ് മനുഷ്യ, അതിൻ്റെ അകത്ത് ഒരു ഭാഗം മാത്രമാണ് മനുഷ്യൻ എന്ന് മാത്രം വരുന്ന ഒരു. അപ്പോൾ മനുഷ്യർക്ക് പേരില്ല, അതിനോടൊപ്പം ജീവികൾക്കൊപ്പം ജീവിക്കുന്ന കുറേ മനുഷ്യർ എന്നുള്ള മട്ടിലാണ് അതിൻ്റെ അകത്ത് വന്നത്. അപ്പം ജലം എന്ന് പറയുന്ന ഒരു വലിയ, അപ്പം അതിനെ സംബന്ധിച്ച് എൻ്റെ എഴുത്തിൻ്റെ അകത്ത് എല്ലാം മിക്കവാറും അത് നോവലായിട്ട് വരുന്നത്. ഇപ്പം മണൽജീവിയിലെടുത്താലും കടലാണ്. ഇപ്പം അമ്മണിപ്പിള്ള വെട്ടുകാസ് എടുത്താലും എൻ്റെ പരിസരത്ത് കടലുണ്ട്. പിന്നെ പടിഞ്ഞാറേ കൊല്ലം ചോരക്കാലത്തിൻ്റെ അകത്തും കടലിൻ്റെ പരിസരമാണ്. അപ്പം ജലം എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മളുടെ ഉള്ളിൽ വിങ്ങി നിൽക്കുന്ന ഒരു ഒരു വലിയ സത്തയാണ്. അത് മിക്കവാറും കഥകളിലോ അല്ലെങ്കിൽ അത് വല്ലാതെ പ്രതിഫലിക്കും. അത് വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഒരു വല്ലാതെ ഊർജ്ജം കിട്ടുന്ന കണക്കാണ്. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഇണക്കത്തിനോടൊപ്പം ഒരു റൈറ്റർ പോകുന്നത് അയാൾക്ക് ഗുണം ചെയ്യും. അയാളുടെ കൈവഴക്കത്തിനും അയാളുടെ മനസ്സിൻ്റെ ഒരു ഇതിനും ഒക്കെ ഗുണം ചെയ്യും. അയാളുടെ എനർജി കംപ്ലീറ്റ് ആ കഥാപാത്രങ്ങൾക്കോ കഥാരചനയ്ക്കോ കൊടുക്കാൻ ഗുണം ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഇത് മെച്ചം എൻ്റെ അകത്തുണ്ട്. ആ മട്ടിലാണ് ഞാൻ ആ ജലത്തിനെ ഇതിനെയും കാണുന്നത്.
ജലത്തിനെ വല്ല മെറ്റഫറായിട്ട് കാണുന്നുണ്ടോ?
അല്ല, ജലം എന്ന് പറയുന്നത് ഒരു ഒരു വലിയെന്ന് വെച്ചാൽ ഇതിന് ഈ കൂടുതലോ കുറവോ ഒന്നുമില്ലാതെ ഇതിങ്ങനെ നിരന്തരമായ പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ജലം എന്ന് പറയുന്നത്. അപ്പം അതിന് മെറ്റഫർ എന്നുള്ളതല്ല, അതൊരു ജലം നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ സമസ്ത പ്രപഞ്ചത്തിലെയും നിയന്ത്രിക്കുന്ന ഒരു ഘടകമെന്ന് പറഞ്ഞാൽ ഇതാണ്. ജലം ഒരു കൃതിയിൽ വന്നാൽ, അല്ല ജലത്തിൻ്റെ പശ്ചാത്തലത്തിനൊരു കൃതിയിൽ വന്നാൽ ആ കൃതിക്കൊരു പ്രത്യേക ജീവൻ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെ ആയിരിക്കാം. പിന്നെ എൻ്റെ ബാല്യവും ഇതിൻ്റെ എല്ലാവരുള്ള ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് എനിക്കുള്ള കുറച്ചൊരു അല്പൊരു എളുപ്പ ജോലിയായിട്ടാണ് എനിക്ക് ജലപരിസരം തോന്നുന്നത്.
മുഖത്തിൻ്റെ സക്രിയയുടെയും കഥകളിൽ നിന്ന് വലിയൊരു മുന്നേറ്റം നിങ്ങളുടെ തലമുറയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ?
അങ്ങനെ പറയാനായിട്ട് ഓരോ തലമുറയ്ക്കും അത് ചെയ്തു പോകുന്നതിനുള്ളൊരു കർമ്മമുണ്ട്. ഓരോ എഴുത്തുകാരനും അയാൾക്കായിട്ട് കൊടുക്കാവുന്ന ചെയ്യുന്ന അവരായിട്ട് ആഡ് ചെയ്ത് വയ്ക്കുന്ന ഒരു എലിമെൻ്റ് ഉണ്ട്. അങ്ങനെ വന്ന ചെറുപ്പക്കാർ തന്നെ ആയിരുന്നു ഒരു കാലത്ത് ഈ പറഞ്ഞവരെല്ലാം, അവരാഡ് ചെയ്തു എന്നതുപോലെ തന്നെ അതാത് തലമുറകളിൽ വരുന്ന ചെറുപ്പക്കാർ പിന്നെ അവർ മധ്യവയസ്കരായി നിലയിൽ പോകുന്നതിനാണ് അനുബന്ധിച്ച് അവരുടെ കാലത്തിനുള്ള കൾച്ചറിനും ലിറ്ററേച്ചറിനുമായിട്ട് ചില സാധനങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും, കൂട്ടിച്ചേർത്ത് വെക്കാനായി ശ്രമിക്കും. അങ്ങനെ പല മട്ടിൽ ശ്രമിക്കുന്നവർ ചേരുന്നതാണ് ഒരു ഈ പറഞ്ഞ ഒരു എഴുതപ്പെടുന്ന ഒരു 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 ലിറ്ററേച്ചർ അല്ലെങ്കിൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന സാധനം. അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ പരിമിതമായ പ്രതിഭയോ കഴിവോ പരിസരമോ പ്രയത്നമോ ഒക്കെ കൊണ്ടുവച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിന് ഒരു തലമുറ മറ്റൊരു തലമുറ എന്നുള്ള ഒരു ഭേദമേ ഇല്ല. ഒന്ന് ഒരു സാധനം നമ്മൾ ഊർജ്ജം സംഭരിക്കുന്നു, വരുന്ന എല്ലാവരിൽ നിന്നും, പഴയ ആൾക്കാരെ കുറിച്ച് മനുഷ്യരിൽ നിന്ന് എഴുതിയവരിൽ നിന്ന് എല്ലാം ഊർജ്ജം സംഭരിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയയാണല്ലോ ഇത്.
മുൻപൊരു സിനിമ സംവിധാനം ചെയ്തല്ലോ, ഇനിയും അങ്ങനെയുള്ള പരിശ്രമങ്ങളുണ്ടോ?
അല്ല, സിനിമ എന്ന് പറയുന്നത് ഇപ്പം എഴുത്തിൻ്റെ വേറൊരു ഒരു ഇതാണ്. ഇത് നമ്മൾ ഒരു ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു പ്രക്രിയ മറ്റൊരു വലിയ കൂട്ടായ്മയുടെ ഒരു 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 ഇതാണ്. രണ്ടിൻ്റെയും ഒരു റൈറ്റർ പക്ഷേ എല്ലാ കാലത്തും ഒരു റൈറ്ററായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ കാലത്തും ആ റൈറ്റിങ്ങിൽ അയാൾക്ക് കിട്ടുന്നൊരു ഒരു ഒരു കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് ഒരു 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 ആത്മാവ് ആ ആത്മാവിനോട് തന്നെ തന്നെ കോൺവെർസേഷൻ്റെ ഒരു ഭാഗമാണ്. മറ്റങ്ങനെയുള്ള ഒരു കുറേ ആൾക്കാർ ചേർന്നുണ്ടാകുന്ന അതിന് വേറൊരു തരം എനർജി ലെവലാണ് അതിനുള്ളത്. അത് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു സാധ്യതകളും സാഹചര്യങ്ങളും ചിലതൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം പടിഞ്ഞാറേക്കൊല്ലം ചോരക്കാലം ആണെങ്കിലും അതിന് മുമ്പ് അമ്മണിപ്പിള്ള വെട്ടുകാസ് ആണെങ്കിലും പിന്നെ ചെങ്ങന്നൂർ കൂടസംഖ്യ, ഈ മൂന്ന് കഥകളും ഇപ്പോൾ ഈ സിനിമകളാക്കാനായി വാങ്ങിക്കപ്പെട്ട ഇതാണ്. അപ്പോൾ അതിനൊരു എന്തെങ്കിലുമൊക്കെ അതിനൊരു ഭാവി, അതിനൊരു സിനിമ, അതിനൊരു ദൃശ്യ സാധ്യതകൾ അതിന് പിന്നീട് അത് നിർവചിക്കപ്പെടും അതിൻ്റെ ഒരു സംഗതി എന്നുള്ളത്. ഞാനങ്ങൾ ചെയ്യത്തില്ലെന്നോ ചെയ്യുമെന്നോ എന്നുള്ളൊരു സംഗതി ഇല്ല. ഇപ്പോൾ എഴുത്തിൻ്റെ ഒരു ആനന്ദത്തിൽ മുഴുകി പോകുമ്പോൾ അതാണ് നല്ലത്.
വളരെ വ്യത്യസ്തമായ തലക്കെട്ടുകളും കഥാപാത്രങ്ങളുടെ പേരുകളും തിരഞ്ഞെടുക്കുന്നതിലെ കൗതുകം എന്താണ്?
അല്ല, എനിക്ക് ഞാനതിൽ ഞാൻ അത്ര ഒരു വലിയ കോൺഫിഡൻ്റ് ആയ ഒരാളാണ്. എൻ്റെ സമകാലികരായിട്ടുള്ള എഴുത്തുകാരിൽ ചിലരൊക്കെ എന്നെക്കാൾ വളരെ നന്നായ തലക്കെട്ടുകൾ ഇടുന്നുണ്ടെന്നും നല്ല കഥാപാത്രങ്ങളുടെ പേരുകൾ സെലക്ട് ചെയ്യുന്നുണ്ടെന്നും തോന്നുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ പറഞ്ഞില്ല, ഒന്ന് നമ്മളീ ഒരു തനി ഗ്രാമീണമായ ജീവിതത്തിൽ അവർ ഒരാളിൻ്റെ സ്വഭാവവും ഒരാളിൻ്റെ തൊഴിൽ കേട്ടുണ്ടാക്കി പെട്ടെന്ന് അയാൾക്ക് കൊടുക്കുന്ന ഒരു ഇരട്ടപ്പേരോ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അത്രയും യുക്തിസഹമായിരിക്കും, ഇത്രയും അതിഭയങ്കരമായ യുക്തിസഹമായിരിക്കും അത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ അതാണ് സാധാരണഗതിയിൽ ആലോചിക്കുന്നത്. പിന്നെ വേറൊരു സംഗതി, ഇപ്പോൾ ഡിഫറൻറ്റായിട്ടൊരു പേരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴേ എവിടെയെങ്കിലും കുറിച്ചിടാൻ സാഹചര്യം ഉണ്ടെങ്കിൽ കുറിച്ചിടുകയോ തോന്നും. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു സ്ഥലത്ത് പോകുന്ന പേരല്ല വേറെ. ഇപ്പോൾ പൂക്കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പം പടിഞ്ഞാറേക്കൊല്ലം ചോരക്കാലത്തിലെ പേരെന്ന് പറയുന്നത്, ഈ പൂക്കുഞ്ഞെന്ന് പറഞ്ഞൊരു പേര് കൊല്ലത്ത് മാത്രം ഉണ്ടാവുന്ന ഒരു മുസ്ലിം പേരാണ്. അവിടെ നിന്ന് പോയിട്ടുള്ള ആൾക്കാർ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലത്തുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ അത് കൊല്ലത്തുകാരുടെ പേരാണ്. അത് ആ പൂക്കുഞ്ഞെന്ന് പറഞ്ഞൊരു പേര് കേട്ടാൽ ഒരു കൊല്ലത്തുകാർക്കോ അതിൻ്റെ പരിസരത്തുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു കൊല്ലംകാരനായ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ പരിസരത്തുള്ള തെക്കൻ ഇതായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് എത്രയും അനുയോജ്യമായൊരു പേര് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ കുറേ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതിന് ആപ്റ്റായിട്ടൊരു പേര് വേണമെന്ന് നമ്മൾ. അപ്പോൾ പാറശാലയിൽ പോകുന്നൊരു ഇപ്പം മരിയാർപ്പുതം, മരിയൽ അർപ്പുതം എന്നുള്ളതാണ് അവരുടെ പേര്. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ പാറശാലക്കാരെ ഒരാൾ വരുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള ഒരാളിൻ്റെ പേര് അവിടുത്തെ ആൾക്കാരുമായി നമ്മൾ സംസാരിച്ച് കണ്ട് അവിടെ പോയി നിന്ന് ഒക്കെയായിട്ടാണ്. അപ്പോൾ അവർ പേരെടുക്കാൻ വേണ്ടി പോലും നമ്മൾ ചിലപ്പോൾ യാത്ര ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന അങ്ങനെ സ്വാഭാവികതയുടെ അംശം അതിനകത്തുണ്ട്. അപ്പം അവിടെ വായിക്കുന്ന പടിഞ്ഞാറേ കൊല്ലത്തുള്ള ഒരാളിനെ സംബന്ധിച്ച് പൂക്കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റ പേരിൽ കൊണ്ട് തന്നെ നമ്മുടെ ഒരു നാട്ടുകാരനാണ് എന്നുള്ളൊരു സാധനം വരും. അങ്ങനെ സൂക്ഷ്മമായ പല സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ലളിതമായ ഒരു സാധനമല്ല, നമ്മൾ ഇതിൻ്റെ അകത്തൊരു ശ്രമം ഇതാണെങ്കിൽ ഓരോ എലിമെൻറ്റിൽ നടത്തിയാൽ ആ കഥയ്ക്ക് ഒക്കെ കുറച്ച് വ്യത്യാസപ്പെടുത്തിയെടുക്കാൻ പറ്റും എന്ന് തോന്നലാണ്.
ഇപ്പോൾ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഇനിയുള്ള ഭാവി പരിപാടികൾ എന്താണ്?
ഭാവി പരിപാടികൾ കുറേ സാധനങ്ങൾ പൈപ്പ് ലൈൻ എന്നുള്ള കണക്ക് പറഞ്ഞില്ല. പ്രഭാകരൻ പരമ്പരയുടെ അടുത്ത മട്ട് ചെയ്യാനുണ്ട്. ഒരു വലിയ നോവൽ എഴുതി പൂർത്തിയാക്കാനുണ്ട്. ചില ആൾക്കാർ കമ്മിറ്റി ചെയ്ത് ഒന്നിനുണ്ട്. സ്ക്രിപ്റ്റുകൾ എഴുതി തീർത്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. ഒരു എഴുത്തിനോ ജോലിയോ അല്ലെങ്കിൽ കുടുംബമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് എഴുതുന്ന എന്തായിരിക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അതിന് എത്രയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സാധനങ്ങൾ സാധ്യമാകും, ഏതൊക്കെ കഴിയും എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഉറപ്പില്ല. പക്ഷെ നമ്മൾ കഴിയുന്നത്രയും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പരിമിതമായ പ്രതിഭയിൽ പരിമിതമായ കഴിവിൽ നിന്നുകൊണ്ട് നമ്മൾ ഒക്കെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ കണ്ടീഷനിലൊക്കെ തുടരെ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ സാധ്യമാവുന്നൊക്കെ.
ഇത്രയും നേരം നമ്മോടൊപ്പം ചിലവഴിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ ജി ആർ ഇന്ദുഗോപന് പ്രത്യേകമായി നന്ദി.